2020 May 23 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 4 പേജിൽ നിന്ന് മിഴിയോരം പങ്ക്തിയിൽ ബി സന്ധ്യ IPS എഴുതുന്നു. മറന്നുപോകുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മകൾ ഒരു തലമുറയ്ക്കപ്പുറം പിന്നാക്കം പോകാൻ മടിക്കുന്നവയാണ്. ഒരുപക്ഷെ സാഹിത്യം നമ്മെ ചരിത്രത്തോട് ചേർത്ത് നിർത്തിയേക്കാം. ഫ്രഞ്ച് നോവലിസ്റ്റ് ആൽബർട്ട് കമ്യൂവിന്റെ പ്ലേഗ് എന്ന നോവൽ ഇക്കാലത്ത് വീണ്ടും വായിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഫ്രഞ്ച് അൾജീരിയൻ നഗരമായ ഒറാനിൽ പ്ലേഗ് പടരുന്ന കഥയാണ് നോവൽ പറയുന്നത്. അധികൃതരെ കാര്യങ്ങൾ അറിയിക്കുന്നവരെ ആദ്യം പുച്ഛിച്ചു തള്ളുന്നു. സത്യം ആദ്യം മറച്ചുവെക്കപ്പെടുന്നു. എന്നാൽ മരണം താണ്ഡവമാടാൻ തുടങ്ങുമ്പോൾ നഗരം അടയ്ക്കുന്നു. റെയിൽ ഗതാഗതം നിർത്തുന്നു. ക്വാറന്റൈൻ നിലവിൽ വരുന്നു. നഗരം വിടാൻ അനുമതി തേടുന്ന റെയ്ഷൻ റംബർട്ടിന് അനുമതി നിഷേധിക്കപ്പെടുന്നു. അയാൾ അധോലോകത്തിന്റെ സഹായത്തോടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ പിന്നീട് വോളണ്ടിയറായി പ്ലേഗ് ബാധിച്ചവരെ സഹായിക്കുന്നു. ഉറ്റവരെ നഷ്ടപ്പെടുമ്പോൾ ഒരു ശരിയായ സംസ്കാരം പോലും നടത്താനാവാത്ത അവസ്ഥ. വാക്സിൻ നിർമ്മാണ ശ്രമങ്ങൾ. ചില കള്ളക്കടത്തുകാർ കൂടുതൽ ധനികരാകുന്നു. എങ്കിലും ആകെ തുകയെടുക്കുമ്പോൾ മനുഷ്യന്റെ ആത്യന്തികമായ നന്മയ്ക്ക് തിന്മയേക്കാൾ പ്രാധാന്യം. എന്തേ, ഇത് 1940കളാണോ അതോ 2020 എന്ന് സംശയം തോന്നുന്നു. 99 വെള്ളപ്പൊക്കവും 2018 പ്രളയം വരുന്നതുവരെ നാം മറന്നുപോയിരുന്നല്ലോ. വെള്ളപ്പൊക്കത്തിൽ എന്ന തകഴിയുടെ കഥ 2018 വീണ്ടും വായിക്കപ്പെട്ടതും ഓർക്കുമല്ലോ. സ്പാനിഷ് ഫ്ലൂ. 1918-19 കാലഘട്ടത്തിലെ സ്പാനിഷ് ഫ്ലൂവിന് എങ്ങനെ ആ പേര് വന്നു? ഒന്നാം ലോകമഹായുദ്ധകാലത്താണ് ഫ്ലൂ പൊട്ടിപ്പുറപ്പെട്ടത്. ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ഇടയിലും രോഗം പടർന്നു പിടിച്ചു. എന്നാൽ യുദ്ധസമയത്ത് ജനങ്ങളുടെ ആത്മവീര്യം ചോർന്നു പോകാതിരിക്കാൻ ഇക്കാര്യം സഖ്യശക്തികൾ മറച്ചുവെച്ചു. ഫാക്ടറികളിൽ പനിമൂലം ഹാജർ കുറഞ്ഞ് അത് സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു തുടങ്ങി. എങ്കിലും ഇതൊന്നും കാര്യമായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. സ്പെയിൻ അന്ന് യുദ്ധത്തിൽ പക്ഷം പിടിക്കാത്ത രാജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൂവിന്റെ യഥാർത്ഥ കണക്കും ചരിത്രവും സ്പെയിൻ കൃത്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഫ്ലൂവിന് സ്പാനിഷ് ഫ്ലൂ എന്ന പേര് വീണു. 5 കോടി ജനങ്ങൾ മരിച്ചു വീണു. മരിച്ചവരിൽ 1 കോടി ജനങ്ങൾ ഇന്ത്യക്കാരായിരുന്നു. ലോകമാകെ താണ്ഡവമാടിയ ഫ്ലൂ ലോകസമ്പദ് വ്യവസ്ഥയെ വല്ലാതെ ബാധിച്ചു. ബോംബെയും മദ്രാസും ഫ്ലൂ വല്ലാതെ ബാധിച്ച നഗരങ്ങളായിരുന്നു. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്ന ജനങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതും ക്വാറന്റൈൻ ലംഘിക്കുന്നവരെ പിടികൂടുന്നതുമൊക്കെയായ ചിത്രങ്ങൾ നാം പാടെ മറന്നുപോയി. അന്നത്തെ പല ചിത്രങ്ങളും പത്രവാർത്തകളും ഇന്ന് നമ്മിൽ കൗതുകം ഉണർത്തുന്നു. 1919 പത്രപരസ്യം. 1919 ഒരു പത്രപരസ്യം വളരെ കൗതുകകരമായി തോന്നി. കടയിൽ പോകാതിരിക്കൂ, ഫോണിലൂടെ ഓർഡർ ചെയ്യൂ എന്ന പരസ്യം. ഇന്ന് നാം ഓൺലൈൻ ഓർഡറും ടെലിമെഡിസിനുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. സാങ്കേതിക വിദ്യയിൽ മാറ്റമുണ്ടെങ്കിലും 100 കൊല്ലം മുൻപും ഇതൊക്കെ തന്നെ നടന്നിരുന്നു എന്നത് അത്ഭുതമുണർത്തുന്നു. 19 തിരുവിതാംകൂറിൽ റാണി ഗൌരി പാർവതിബായി കോളറ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ വാക്സിൻ കൊണ്ടുവന്നതും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡോക്ടർമാരെ കനത്ത ശമ്പളം കൊടുത്ത് നിയമിച്ചതും ചരിത്രം. നാട്ടുവൈദ്യന്മാരെ വാക്സിൻ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ഭരണാധികാരികളുടെ പ്രത്യുൽപ്പന്ന മതിത്വത്തിന് ഉദാഹരണം. ധർമാശുപത്രികൾ സ്ഥാപിച്ചതും അവിടെ ജനങ്ങൾക്ക് സൌജന്യ ചികിത്സ ഉറപ്പാക്കിയതും കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന് അടിത്തറപാകി. 20 തുടക്കത്തിൽ ശ്രീനാരായണഗുരു വ്യക്തിശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാമാന്യ ജനങ്ങളുടെ ഇടയിലുണ്ടാക്കിയ അവബോധം പൊതുജനാരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഏറെ സഹായകരമായി. സാങ്കേതിക വിദ്യയിലുണ്ടായ കുതിച്ചുചാട്ടം കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്നത് എളുപ്പമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾക്ക് വൻവിലയുള്ള കാലമായി ഇക്കാലം രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഇത്തരം വലിയ മാറ്റങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുമോ നേർരേഖയിലാക്കുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. നാളെ COVID-19 ഏതു വിധത്തിൽ ചരിത്രം രേഖപ്പെടുത്തും? സാമാന്യം സത്യസന്ധമായി ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കാൻ ജനം മറന്നുപോകാതിരിക്കട്ടെ.